പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോ ഹെഡ്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവ സന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവത്തിന്റെ തിരുവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
കഴിഞ്ഞ ദിവസം നാം അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ചാണല്ലോ പഠിക്കുവാൻ ആരംഭിച്ചത്. അബ്രഹാമിനെ കുറിച്ച് പറയുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങളെ എടുത്തു കാണിക്കുന്നതായി നാം കണ്ടു. ഒരുപക്ഷെ ഇത്ര മഹാനായൊരു വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ മാനുഷികമായ നിലയിൽ നാം അപ്രകാരം ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ നാം കാണുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ അവൻ്റെ യഥാർത്ഥ അവസ്ഥ എടുത്തു കാണിക്കുന്നു. അവൻ ചെയ്ത തെറ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ അബ്രഹാം എത്ര വലിയൊരു മനുഷ്യനായിരുന്നു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ, അതായത് അവൻ മിസ്രയീമിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളിൽ നാം കാണുന്നു. പ്രത്യേകിച്ച് ലോത്തുമായുള്ള ഇടപെടലിൽ, ലോത്ത് നല്ല ദേശം തിരഞ്ഞെടുക്കുന്നത് നാം കണ്ടു. അബ്രഹാം അതവന് കൊടുക്കുവാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു. ലോത്തിനും ഭാര്യയ്ക്കും കുടുംബത്തിനും വാസ്തവത്തിൽ സംഭവിച്ചതെന്തെന്ന് നമുക്ക് പിന്നീട് നോക്കാം. 13:14 വാക്യത്തിൽ നാം കാണുന്നത്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് തന്റെ വാഗ്ദത്തം സ്ഥിരീകരിച്ചു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കൽ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോ, ഞാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന്. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുന്ന മൂന്നാമത്തെ അവസരം നാം കാണുന്നു. തലപൊക്കി നോക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്ന് അബ്രഹാമിനോട് പറയുന്നു. ദൈവം അവന് നൽകുവാൻ പോകുന്ന ദേശം ഇതത്രേ. ദൈവം അബ്രഹാമിനും തുടർന്ന് മറ്റ് പിതാക്കന്മാർക്കും പ്രത്യക്ഷനാകുമ്പോൾ ആ ദേശത്തിന് വ്യക്തമായ അതിര് കാണിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ അതിന് ഒരു അതിര് കൊടുത്തിട്ട് ദേശം ഏതാകുന്നു എന്ന് വ്യക്തമായി അവരോട് പറഞ്ഞു. അവൻ ആ കാര്യത്തിൽ വളരെ പ്രത്യേകമായിട്ടാണ് സംസാരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ദേശം തരുമെന്നല്ല, ഇതാ നിനക്കുള്ള ദേശത്തിന്റെ ഒത്ത നടുക്കാണ് നീ നിൽക്കുന്നത്. വാഗ്ദത്ത നാട് ഒരു വാസ്തവമായ സ്ഥലമായിരിക്കുന്നത് പോലെ തന്നെ സ്വർഗവും ഒരു യഥാർത്ഥ സ്ഥലമാകുന്നു. ചിലർ ചിന്തിക്കുന്നത് പോലെ ആകാശത്തിനപ്പുറത്തെവിടെയോ ഉള്ള ഒരു സ്വപ്നഭൂമിയല്ല സ്വർഗം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ള പ്രത്യേക സ്ഥലമത്രേ സ്വർഗം. ദൈവം സിദ്ധാന്തപരമായ കാര്യങ്ങളുമായി അല്ല നമ്മെ സമീപിക്കുന്നത്, വാസ്തവമായ കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, കിഴവിക്കഥകളല്ല. 15:16 വാക്യങ്ങളിൽ നാം കാണുന്നത്, 14 നാം വരുന്നതിന് മുൻപ് 13:15 വാക്യങ്ങൾ നോക്കിക്കാട്ട്, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. ഈ മനുഷ്യനു വേണ്ടി ദൈവം ചെയ്യുന്നത് എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചാലും, അവൻ ആ ദേശത്തിന് പേര് നൽകിയിട്ട് അബ്രഹാമിനോട് പറയുന്നത് താൻ അതിൽ ഉണ്ടെന്നാണ്. അബ്രഹാമിന് വലിയ ഒരു സന്തതി ഉണ്ടാകുവാൻ പോകുന്നു എന്നും കൂടി ദൈവം സ്ഥിരീകരിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക, ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോക്കണേ, അബ്രാം ഒരു നല്ല യാഗപീഠ പണിക്കാരനായിരുന്നു. അബ്രാം എവിടെയായിരുന്നു എന്ന് താങ്കൾക്ക് എപ്പോഴും പറയാമായിരുന്നു, കാരണം അവൻ പോയടത്തൊക്കെ സാക്ഷ്യം നിലനിർത്തിയിരുന്നു. യഹോവയ്ക്കൊരു യാഗപീഠം എന്നുള്ളതായിരുന്നു അബ്രാമിന്റെ ഏറ്റവും വലിയ ചിന്ത. അതത്രേ വാസ്തവമായി അവൻ പണിതതും. മമ്രെ എന്നതിന്റെ ഒരർത്ഥം ഐശ്വര്യം, ധനപുഷ്ടി എന്നൊക്കെയാണ്. ഹെബ്രോൻ എന്നാൽ സംസർഗം എന്നാകുന്നു. താമസിക്കുവാൻ കൊള്ളാകുന്ന അതിമഹത്തായൊരു സ്ഥലമായിരുന്നു അത്. ഐശ്വര്യത്തിന്റെയും ദൈവത്തോടുള്ള സംസർഗത്തിന്റെയും സ്ഥലം. അവിടെ പാർക്കുക എന്നത് എത്ര മനോഹരമായ കാര്യമാണല്ലേ. നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും അതത്രേ. അബ്രഹാമിന്റെ ഭവനം അവിടെയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നും എത്ര വലിയ പാഠങ്ങളാകുന്നു നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പതിനാലാം അധ്യായത്തിലേക്ക് വരാം. പതിനാലാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ആദ്യത്തേത് ഈ പതിനാലാം അധ്യായത്തിലാകുന്നു നാം കാണുന്നത്. ഇതിൽ അബ്രാം ലോത്തിനെ വിടുവിക്കുന്നതായി നാം കാണുന്നു. ആദ്യത്തെ പുരോഹിതന്റെ പ്രത്യക്ഷതയും നാം ഈ അധ്യായത്തിൽ കാണുന്നു. ആ സമയം അബ്രാം മൽക്കീസദേക്കിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെയുള്ള രണ്ട് വലിയ സത്യങ്ങൾ ഇവയത്രേ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് വളരെ പ്രസക്തമായ ഒരു അധ്യായമാകുന്നു. നാം കണ്ടുവരുന്ന സംഭവത്തിൽ യോജിക്കുന്നതായി തോന്നാത്ത ഒരു ഭാഗമാകുന്നു ഇത് എന്ന് പറഞ്ഞാൽ, ഈ അധ്യായം വിട്ടുകളഞ്ഞാലും തുടർച്ച നഷ്ടപ്പെടുന്നതായി തോന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ അതിപ്രധാന അധ്യായങ്ങളിൽ ഒന്നത്രേ ഇത്, പതിനാലാം അധ്യായം. നമുക്ക് ഒരുമിച്ച് വായിക്കാം പതിനാലാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. ശിനാർ രാജാവായ അമ്രാഫെൽ, എലാസാർ രാജാവായ അരോക്, ഏലാം രാജാവായ കെദോർ ലയോമാർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേറ, ഗൊമോറ രാജാവായ ബിർഷ, ആത്മ രാജാവായ ശീനാബ്, സബയീം രാജാവായ ശമേബർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ആദ്യമായി ഞാൻ പറയട്ടെ, ഇതൊരു ചരിത്രപരമായ രേഖയാണ്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ സോദോമിലെയും ഗോമോരയിലെയും രാജാക്കന്മാരെ തോൽപ്പിച്ചു എന്നത്രേ. ഒരു സമയം വരെ വിമർശകർ ഇതൊരു കെട്ടുകഥയാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് മറ്റ് ചരിത്രങ്ങളിലെങ്ങും ഈ പേരുകൾ കാണുന്നില്ല എന്നത്രേ. എന്നാൽ താങ്കൾക്കറിയാമോ, ഈ രാജാക്കന്മാരുടെ പേരുകൾ പല ജ്ഞാപക സ്തംഭങ്ങളിന്മേലും തകിടുകളിന്മേലും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അവർ കെട്ടുകഥകളല്ല. വാസ്തവം പറഞ്ഞാൽ അമ്രാഫേൽ എന്ന പേര് പല ചരിത്ര രേഖകളിലും ഹമ്മുറാബി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെയുള്ള രേഖ ആശ്ചര്യകരമാവണ്ണം പ്രസക്തമാണ്. ഇതാ ഇവിടെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തെ യുദ്ധം ഇതാകുന്നു. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ആദ്യത്തെ യുദ്ധം ഇതാണെങ്കിൽ തന്നെ ആദ്യമായി ഉണ്ടായ യുദ്ധം ഇതാകുന്നുവോ എന്നെനിക്കറിയില്ല. അങ്ങനൊരു ധാരണ തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചല്ല ഇതിന്റെ ഈ രേഖ പറയുന്നത്. എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നതും അങ്ങനെയൊരു ആഗ്രഹത്തോടെയല്ല. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം ലോത്താണ്. അബ്രാമിന്റെ അനന്തരവൻ ഇതിൽ ഉൾപ്പെട്ടു എന്നതത്ര ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇവരെല്ലാവരും സിദ്ധീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി, അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സമ്മത്സരം കെദോർ ലയോമാരിന് കീഴടങ്ങിയിരുന്നു. 13 സമ്മത്സരത്തിൽ മത്സരിച്ചു. സോദോം ഗോമോരയ്ക്ക് എതിരെ ഈ രാജാക്കന്മാർ തിരിഞ്ഞതിന് കാരണം മത്സരമായിരുന്നു. ഈ രാജാക്കന്മാർ ഇതിനു മുൻപും യുദ്ധം ചെയ്തിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം കിഴക്കു നിന്നുള്ള രാജാക്കന്മാർ താഴ്വരയിലെ ഈ പട്ടണങ്ങൾ തങ്ങളുടെ അധീനതയിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പട്ടണങ്ങൾ മത്സരിക്കത്തക്ക അഥവാ എതിർക്കത്തക്ക ഒരു ബലത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. 5-11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് കിഴക്കിന്റെ രാജാക്കന്മാർ ചാവുകടലിന്റെ താഴ്വരയിൽ ഒന്നിച്ചു ചേർന്ന രാജാക്കന്മാരെ കീഴടക്കിയത് എന്നത്രേ. 12 വാക്യത്തിൽ നാം കാണുന്നത്, അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ലോത്ത് സോദോമിലാണ് ജീവിച്ചിരുന്നത്. അവിടെ നിന്നും അവനെ ബന്ധി ആക്കിക്കൊണ്ടുപോയി. ഇവിടെയുള്ള ഈ രേഖയിൽ യുദ്ധം പ്രസക്തമായിരിക്കുന്നതിന്റെ കാരണം അബ്രാം തന്റെ സഹോദരപുത്രന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നിത് വെളിപ്പെടുത്തുന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഓടിപ്പോന്ന് ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു. സോദോം ഗോമോരയിൽ നിന്നുള്ള തങ്ങളുടെ ബന്ധികളുമായി ആ സ്ഥലം വിട്ട് കിഴക്കിന്റെ രാജാക്കന്മാർ പോകുമ്പോൾ അവർ ചാവുകടലിന്റെ പടിഞ്ഞാറ് തീരത്തുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഹെബ്രോനിൽ നിന്നും മമ്രയിൽ നിന്നും വളരെ ദൂരത്തിലല്ലായിരുന്നു. അവിടെയായിരുന്നുവല്ലോ അബ്രാം പാർത്തിരുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ചാവുകടലിന്റെ അടുത്തേക്കുള്ള നീക്കങ്ങൾ വ്യക്തമായി കാണാവുന്നതത്രേ. അതുകൊണ്ട് അബ്രാമിന്റെ അടുത്ത് വിവരം എത്തിയപ്പോൾ അവൻ ഉടനെ തന്നെ ശത്രുവിനെ പിന്തുടരുവാൻ തുടങ്ങി. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അബ്രാമിന് തന്നോടൊപ്പം ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ശത്രുവിനെ നേരിടേണ്ടതുള്ളതുകൊണ്ട് അന്നേ ദിവസം അവർ ഒരുമിച്ച് നിൽക്കേണ്ടിയിരുന്നു. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഇത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അബ്രാമിന്റെ സമ്പത്തിന്റെ വലിപ്പം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമത്ര ഇവിടെ നമുക്കുള്ളത്. അബ്രാമിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ദാസന്മാരുടെ ഏകദേശ ഒരു രൂപം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അവന്റെ വീട്ടിൽ മാത്രം 318 പേരെ പരിശീലിപ്പിച്ച് സൂക്ഷിച്ചിരുന്നു. അഭ്യാസികളായി ഇത്രയും പേർ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കായി എന്തുമാത്രം ആളുകൾ ഉണ്ടായിരുന്നിരിക്കണമില്ലേ? ഇത്രയധികം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, അബ്രാം കന്നുകാലികളെയും ആടുകളെയും വളർത്തുന്ന വലിയൊരു തൊഴിൽ ചെയ്തിരുന്നു എന്നത്രേ. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മശേക്കിന്റെ ഇടത്ത് ഭാഗത്ത് ഉള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അത് ഭയങ്കരമായി പോയി. അബ്രാം ഈ പുരുഷന്മാരെ വടക്കേ അറ്റത്തുള്ള ദമ്മശേക്ക് വരെ പിന്തുടർന്നു. അത് നല്ല ദൂരം തന്നെയായിരുന്നു. വാസ്തവത്തിൽ അബ്രാം ചെയ്തത് തന്റെ ദാസന്മാരെ കൂട്ടങ്ങളായി വിഭജിച്ച് ഒരു കൂട്ടം പിൻപിൽ നിന്നും മറ്റേ കൂട്ടം മുൻപിൽ നിന്നും ആയിരിക്കും ആക്രമിച്ചത്. ഫലമോ, അബ്രാമിന് വിജയിക്കുവാൻ സാധിച്ചു. കുറഞ്ഞത് അവരെ ചിതറിക്കുവാൻ അബ്രാമിന് സാധിച്ചു. അങ്ങനെ അവർ മരുഭൂമിയിൽ കൂടി ഓടിപ്പോയി. അവർ ഓടിപ്പോയപ്പോൾ ബന്ധികളെയും കൊള്ളയും ഇട്ടിട്ട് പോയി കളഞ്ഞു. 16-ാം വാക്യം നോക്കിക്കെ, അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവർ സ്ത്രീകളെയും മറ്റുള്ളവരെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു. അബ്രാം ചെയ്തത് അതിമഹത്തായ ഒരു കാര്യമായിരുന്നു. തന്റെ സഹോദരപുത്രൻ മൂലമാണ് അവൻ അങ്ങനെ ചെയ്തത്. ആ ഒരൊറ്റ കാരണത്താലാകുന്നു ഇതെല്ലാം ഇവിടെ വിവരിച്ചിരിക്കുന്നതും. അബ്രാമിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായതിനാലാണ് ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ കേദാർ ലയോമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റിയെന്നു. സോദോം രാജാവ് അബ്രാമിനെ എതിരേൽക്കുവാൻ ഇറങ്ങിച്ചെല്ലുന്നു. എന്നാൽ വേറെ ഒരാൾ കൂടി അബ്രാമിനെ എതിരേറ്റ് വരുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് നന്നായി. കാരണം സോദോം രാജാവ് അബ്രാമിന്റെ മുൻപാകെ ഒരു വലിയ പരീക്ഷ കൊണ്ടുവരുവാൻ പോകുകയാണ്. 18-ഉം 19-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവിടെ എനിക്ക് പല പല സംശയങ്ങളുണ്ട്. താങ്കൾക്കും അതുപോലെ സംശയങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അനേകർ ഈ ഭാഗത്തെ സംശയം എന്നോട് എഴുതി ചോദിക്കാറുണ്ട്. അവർക്കുള്ള മറുപടി ഇവിടെ ലഭിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഒന്നാമതായി, ഈ മൽക്കീസദേക്ക് എവിടെ നിന്നുമാകുന്നു വന്നിരിക്കുന്നത്? അവൻ അപ്പവും വീഞ്ഞുമായി തിരുവചനത്തിലേക്ക് കടന്നു വന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് അവൻ തിരുവചനത്തിന്റെ പേജുകളിൽ നിന്നും അപ്രത്യക്ഷനാകുന്നു. അത്രമാത്രം. അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട്. അവൻ എവിടേക്ക് പോകുന്നു എന്നും എനിക്ക് അത്ഭുതമാണ്. അവന്റെ പണി എന്താണെന്നുള്ള കാര്യത്തിലും ആശ്ചര്യപ്പെടുകയല്ലാതെ എന്ത് ചെയ്യുവാനാണ്? ഈ പ്രശ്നങ്ങളൊക്കെ താങ്കളെയും അലട്ടുന്നുണ്ടാകും. അവൻ ശാലേമിന്റെ രാജാവാകുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നാൽ അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ കൂടിയാകുന്നു. പക്ഷേ അത് പറയുമ്പോൾ എനിക്ക് വേറൊരു സംശയം. എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് അവൻ അറിഞ്ഞത്. അത് അവൻ എവിടെയോ മനസ്സിലാക്കി. എൽ എലോഹീം ആകുന്നു അത്യുന്നതനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, വേറൊരുവിധത്തിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ദൈവം, നോഹയുടെ ദൈവം, ഹാനോക്കിന്റെ ദൈവം, ഇവനാകുന്നു ആ ഒരുവൻ. അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ജാതിക്കാരുടെ ദൈവമല്ല. ഇത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, ബഹുദൈവ വിശ്വാസം വരുന്നതിന് മുൻപ് തന്നെ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു എന്നത്രേ. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ സകല മനുഷ്യർക്കും ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്, സൃഷ്ടാവിനേക്കാൾ ഉപരി അവർ സൃഷ്ടിയെ ആരാധിക്കുന്ന ആ നിലവാരത്തിലേക്ക് താണുപോയി എന്നത്രേ. എന്നിട്ടും അബ്രഹാമിന്റെ കാലത്തിതാ ഒരു മനുഷ്യൻ, അവൻ അന്നത്തെ ലോകത്തിന്റെ മഹാപുരോഹിതനായിരുന്നു. അവന് ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരുന്നു. അവൻ ജീവനുള്ള സത്യദൈവത്തിന്റെ പുരോഹിതനാണ്. അവൻ അപ്പവും വീഞ്ഞുമായി അബ്രഹാമിനെ എതിരേറ്റ് വരുന്നു. തിരുവത്താഴത്തിന്റെ പദാർത്ഥങ്ങൾ അത്രേ അവ. അവന്റെ മനസ്സിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. മൽക്കിസദേക്കിന് ഇതൊക്കെ എത്രമാത്രം അറിയാമായിരുന്നോ എന്തോ എനിക്കറിയില്ല. തിരുവചനത്തിൽ മൽക്കിസദേക്കിനെ കുറിച്ച് 3 പ്രാവശ്യം സൂചിപ്പിച്ചിരിക്കുന്നു, അതായത് 3 ഇടത്ത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഭാഗം കൂടാതെ 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാകും. നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. ഒടുവിലായി എബ്രായ ലേഖനത്തിൽ പല പ്രാവശ്യം അവനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാം അവന്റെ ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തിയിൽ എന്താ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതെന്ന്. അവന്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതും കുടുംബങ്ങളുടെ പുസ്തകമായി ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറയാതിരുന്നത് ആശ്ചര്യമായിരിക്കുന്നു. ഏതൊരു സമയത്തും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് വംശാവലിയിൽ സൂചിപ്പിച്ചിട്ടുള്ളപ്പോൾ അവന്റെ മാതാപിതാക്കളെക്കുറിച്ചും പറഞ്ഞിരിക്കും. അവൻ ഇന്നാരുടെയും ഇന്നാരുടെയും മകനാണ്, അല്ലെങ്കിൽ ഇന്നിന്നവരുടെ വംശാവലി ഇതാകുന്നു. എന്നാൽ മൽക്കിസദേക്കിന്റെ വംശാവലി നമുക്ക് നൽകിയിട്ടില്ല. മൽക്കിസദേക്കിന്റെ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ആരംഭത്തെക്കുറിച്ചോ അവസാനത്തെക്കുറിച്ചോ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിന് കാരണം എബ്രായ ലേഖകൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ആരംഭം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമത്രേ. ശുശ്രൂഷയിൽ തന്നെ തന്നെ യാഗമായി അർപ്പിച്ചതിലൂടെ ക്രിസ്തു ചെയ്തത് അതിവിശുദ്ധ സ്ഥലത്ത് അവന്റെ പ്രവേശനം സാധിക്കുകയായിരുന്നു. ഇന്ന് അത് സ്വർഗമാകുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്റെ ക്രമപ്രകാരമാകുന്നു. എന്നാൽ തന്റെ ആളത്വത്തിൽ നമ്മുടെ കർത്താവിന് ആരംഭമോ അവസാനമോ ഇല്ല. അങ്ങനെ അവന്റെ പൗരോഹിത്യം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാകുന്നു. രാജാവെന്ന നിലയിൽ ക്രിസ്തു അബ്രഹാമിന്റെ പുത്രനാകുന്നു, ദാവീദിന്റെ പുത്രനാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ും 14-ും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന് ആരംഭമോ അവസാനമോ ഇല്ല. അവൻ നിത്യനായ ദൈവമാകുന്നു. അവൻ സ്വർഗമഹിമയിൽ നിന്നും വെളിയിൽ വന്നു, വചനം ജഡമായി തീർന്നു, നാം അവന്റെ തേജസ് കണ്ടു. മൽക്കിസദേക്കിൽ ക്രിസ്തുവിന്റെ അതിമഹത്തായ ഒരു ചിത്രം നമുക്കുണ്ട്. അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് മൽക്കിസദേക്ക് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ അറിയാം. അതിന്റെ കാരണം തിരുവചനം പറയുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തെയാകുന്നു മൽക്കിസദേക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ അവൻ അബ്രാമിനെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആ സമയത്ത് ലോകത്തിലെ മഹാപുരോഹിതനായിരുന്നു ഈ വ്യക്തി. ലോകത്തിന്റെ ഇന്നത്തെ വലിയ മഹാപുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ളവനാണ്, അല്ലാതെ അഹരോന്റെ ക്രമപ്രകാരം ഉള്ളവനല്ല. അഹരോൻ ഇസ്രായേലിനും പ്രത്യേകമായി സമാഗമന കൂടാരത്തിനും മാത്രമായിട്ടുള്ളവനായിരുന്നു. തന്റെ ആളത്വത്തിൽ ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ളവനാണ്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇവിടെ ഇതാ, ഈ ആരംഭത്തിൽ തന്നെ അബ്രാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് അവന് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? അവനിത് ദൈവത്തിൽ നിന്നും ഒരു വെളിപ്പാടായി കിട്ടിയിരിക്കാനാണ് സാധ്യത. അത് വ്യക്തമാണ്. മറ്റുള്ള കാര്യങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ ഈ അറിവും അവന് ദൈവത്തിങ്കിൽ നിന്നും വെളിപ്പാടായി ലഭിച്ചു. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, സോദോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇതാകുന്നു പരീക്ഷ. അക്കാലങ്ങളിലെ നിയമം അനുസരിച്ച് അബ്രാമിന് കൊള്ളയും ആളുകളെയും ലഭിക്കുവാനുള്ള പൂർണ്ണ അവകാശമുണ്ടായിരുന്നു. എന്നാൽ സോദോം രാജാവ് കൗശലക്കാരനായിരുന്നു. അവൻ പറഞ്ഞത്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അത് അബ്രാമിന് ഒരു പരീക്ഷയായിരുന്നു. അതിനുശേഷം ആരെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ, ആ മനുഷ്യൻ അബ്രാം വാസ്തവത്തിൽ സമ്പന്നനാണ്, ദൈവം അവനെ അനുഗ്രഹിച്ചതാകുന്നു പോലും. ഇത് കേട്ടാൽ സോദോം രാജാവ് ആ അഭിപ്രായത്തെ പുച്ഛിച്ചു തള്ളും. ഞാനാണ് അവനെ സമ്പന്നനാക്കിയതെന്ന് സോദോം രാജാവ് തട്ടിവിടും. അബ്രഹാമിന് അതറിയാമായിരുന്നു. അവന്റെ വാക്കുകൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 22-23 വാക്യങ്ങൾ. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പുവാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. അബ്രാം ഇപ്പോഴും മൽക്കീസദേക്കിന്റെ അനുഗ്രഹത്തിന്റെ സ്വാധീനത്തിലാണ്. അവൻ മൽക്കീസദേക്കിനെ കണ്ടുമുട്ടിയത് നല്ലതായിപ്പോയി. നമുക്ക് വരുന്നതായി ഏതൊരു പരീക്ഷയെ നേരിടുവാനും ദൈവം നമ്മെ പ്രത്യേകം തയ്യാറാക്കുന്നു. നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതായി യാതൊരു പരീക്ഷയും നമുക്ക് ദൈവം നൽകില്ല എന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി അബ്രാമിനെ ദൈവം തയ്യാറാക്കി. എനിക്ക് തോന്നുന്നത് അബ്രാം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു കാണും എന്നത്രേ. ദൈവമേ, ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങുന്നത് കൊള്ളയ്ക്ക് വേണ്ടിയല്ല, ഞാൻ സമ്പത്തുണ്ടാക്കണം എന്ന ചിന്തയിലല്ല ദൈവമേ ഇറങ്ങുന്നത്. ലോത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, തിരികെ കൊണ്ടുവരണം, അത്രേ എനിക്കുള്ളൂ. അത് ചെയ്യുവാൻ ദൈവം അവനെ അനുവദിച്ചു. ഇപ്പോൾ അബ്രാം ഇത് സോദോം രാജാവിനോട് ഒരു സാക്ഷ്യമായി പറയുന്നു. അബ്രാം പറഞ്ഞു കാണും, ഞാൻ ജീവനുള്ള സത്യദൈവത്തെ ആകുന്നു ആരാധിക്കുന്നത്. ഞാൻ ഒന്നും എടുത്തുകൊണ്ടു പോരില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. നിനക്കെന്നെ സമ്പന്നനാക്കുവാൻ സാധ്യമല്ല. ഒരു ചരടാകട്ടെ, ചെരുപ്പിന്റെ വാറാകട്ടെ എനിക്ക് നൽകുവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. കാരണം അത്രയെങ്കിലും നീ എനിക്ക് തന്നാൽ നീ ഓടി നടന്ന് പറയും, നീയാകുന്നു എന്നെ ധനവാനാക്കിയതെന്ന്. ഞാൻ ധനവാനാകണം എങ്കിൽ ദൈവം അത്രേ അത് ചെയ്യേണ്ടത്, ഒരിക്കലും നിന്റെ എന്തെങ്കിലും എടുത്തിട്ടല്ല. ഈ മനോഭാവം എത്ര മഹത്തായതാണല്ലേ. നമുക്കൊക്കെ ഈ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്നു. 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, എഷ്കോൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ, ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. എന്നാൽ അബ്രാം വേറൊരു കാര്യം പറയുന്നത് എന്തെന്നാൽ, ഈ മറ്റുള്ള പുരുഷന്മാർക്ക് കൊള്ള അവകാശപ്പെട്ടതാണ്, അവർക്കത് ആകാം, എന്നാൽ ഞാനൊന്നും എടുക്കുന്നില്ല. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാർ ഭക്ഷിച്ചത്, നിന്നെ സേവിച്ചത്, നിന്നെ രക്ഷിച്ചത്, ഇതൊക്കെ അവരുടെ കൂലിയത്രേ. എന്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും തരുവാൻ നിന്നെ കൊണ്ട് കഴിയില്ല. എത്ര മഹത്തായ ഒരു മാതൃക! ദൈവത്താൽ സമ്പന്നനാകുവാനാണോ താങ്കൾ ശ്രമിക്കുന്നത്? അത് എത്രമാത്രം അഭികാമ്യമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്താൽ സമ്പന്നനാകുക. ദൈവത്താൽ സമ്പന്നനായ ഒരു വ്യക്തി മാത്രമേ വാസ്തവത്തിൽ സമ്പന്നനായിരിക്കൂ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം അത് വ്യക്തമായി കാണുന്നു. കർത്താവായ യേശു പറഞ്ഞത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ ലോകപ്രകാരം സമ്പന്നനായിരുന്നാൽ അതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവിഷയമായി സമ്പന്നനാകുവാനുള്ള ശ്രമമാണോ? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സമ്പത്തുണ്ടാക്കുവാനായിട്ടാകുന്നുവോ താങ്കൾ യത്നിക്കുന്നത്? ജീവിതത്തെ അതിനായി സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു. ഏക സത്യ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കും. ദൈവത്തെ വിശുദ്ധി ആരാധിക്കുന്നു. ഇന്നുമെന്നും തിരുമന്ത്രം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തി. ശ്വാസമൂതി മൺപാത്രമാകുമെന്നിൽ നിക്ഷേപങ്ങളേ. മണ്ണു കൊണ്ടു മെനഞ്ഞൊരെന്നിൽ ജീവശ്വാസമൂതി മൺപാത്രമാകുമെന്നിൽ നിക്ഷേപങ്ങളേ. പുത്രനെ തന്നെ നിൻ സ്വന്തമാക്കി ആത്മാവേ എന്നെ നിന്നാലയമാക്കി. പുത്രനെ തന്നെ നിൻ സ്വന്തമാക്കി ആത്മാവേ എന്നെ നിന്നാലയമാക്കി.
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു.
ജീവൻ നീ എനിക്ക് ദാനമായേകി. പുത്രത്വം നീ എനിക്ക് സ്വന്തമായേകി. നിത്യജീവൻ നീ എനിക്ക് ദാനമായേകി. പുത്രത്വം നീ എനിക്ക് സ്വന്തമായേകി. നിത്യസ്വർഗം നീ എനിക്ക് ഭവനമായേകി. നിത്യാനന്ദം എനിക്ക് ഹൃദയത്തിലേകി. നിത്യസ്വർഗം നീ എനിക്ക് ഭവനമായേകി. നിത്യാനന്ദം എനിക്ക് ഹൃദയത്തിലേകി.
ആത്മാവിലും സത്യത്തിലും ആരാധി.
ദൈവവചനം പഠിക്കുന്നതിന്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതിന് പരിഹാരമുണ്ട് എന്നോർക്കുക.
താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതിയാലും ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3 തിരുവല്ല 5 കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3 തിരുവല്ല 5 കേരള.